2020 മെയ് 4 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ 4-ാം പേജിൽ നിന്ന് ഈ യുദ്ധം നമുക്ക് ഒരുമിച്ച് നയിക്കാം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ ലേഖനം. കോവിഡ് 19 എന്ന മാരക വിപത്തിനെതിരായ പോരാട്ടം 3-ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ മികവ് തുടരുകയാണ്. രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കുന്നതിൽ ഇന്ത്യ മറ്റേത് രാജ്യത്തിനും മുന്നിലാണ്. ഏത് കാര്യത്തിലും ലോക ചാമ്പ്യൻ ചമഞ്ഞിരുന്ന അമേരിക്ക പോലും മുട്ടുമടക്കും. ാണ് വൈവിധ്യങ്ങളുടെ നാടായ ഭാരതം കൂട്ടായ പരിശ്രമത്തിലൂടെ വലിയ മുന്നേറ്റം സാധ്യമാക്കിയത്. രോഗവ്യാപന സാധ്യതകൾ മുൻകൂട്ടി കണ്ട് തടയിടുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികൾ ഫലം കണ്ടു. രാജ്യം ഒരു ദിവസത്തേക്ക് സമ്പൂർണമായി അടച്ചിട്ടുകൊണ്ടുള്ള ആദ്യ തീരുമാനം ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്തു. ഈ ജനപിന്തുണയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാണ് 21 ദിവസത്തെ ലോക്ഡൌൺ എന്ന തീരുമാനവുമായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. April 14 അവസാനിക്കേണ്ടിയിരുന്ന ആദ്യ ലോക്ഡൌൺ കാലയളവ് പിന്നീട് മെയ് 3 വരെ നീട്ടിയെങ്കിലും കൊറോണയെ പിടിച്ചുകെട്ടാൻ കുറച്ചുകൂടി സമയം വേണമെന്നതിനാൽ ലോക്ഡൌൺ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഐക്യത്തിന്റെ ആവേശം. ഇത്രയും ദീർഘമായ അടച്ചുപൂട്ടൽ കേട്ടുകേൾവി പോലുമില്ലാത്ത നടപടിയാണെങ്കിലും കോവിഡ് വ്യാപനത്തിനെതിരായ പോരാട്ടത്തിൽ എല്ലാ വൈതരണികളും അതിജീവിച്ച് രാജ്യം ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കുകയാണ്. രാഷ്ട്രീയമോ മതപരമോ ആയ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടായില്ല. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിനൊപ്പം അണിനിരക്കുകയാണ്. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് രാഷ്ട്രീയമായി യാതൊരു വിധേയത്വവും കാണിക്കാത്ത കേരളമാണ് പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങൾക്ക് ഏറ്റവും പ്രചാരം നൽകുന്നതെന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്ത എല്ലാ നിയന്ത്രണങ്ങളും കർശനമായി പാലിക്കുന്നതിനൊപ്പം സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ അപ്പപ്പോൾ വിലയിരുത്തി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും സദാ ജാഗരൂകരാണ്. നായകർക്ക് പിന്തുണ. ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ, റവന്യൂ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖരൻ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ, ഭക്ഷ്യവകുപ്പ് മന്ത്രി P. തിലോത്തമൻ, കൃഷിവകുപ്പ് മന്ത്രി V. സുനിൽകുമാർ തുടങ്ങി എല്ലാ മന്ത്രിമാരും സജീവമായി രംഗത്തുണ്ട്. ചീഫ് സെക്രട്ടറി മുതൽ ശിപായി വരെയുള്ള ഔദ്യോഗിക സംവിധാനങ്ങളും മുഖ്യമന്ത്രിക്ക് പിന്നിൽ ഉറച്ചുനിന്ന് പോരാടുകയാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുന്നതായിരുന്നു കേരളത്തിലെ കോവിഡ് കാല അനുഭവം. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് സഹകരിച്ചതിനുള്ള പ്രതിഫലം ഇവിടുത്തെ പ്രതിപക്ഷവും ജനങ്ങളും സംസ്ഥാന സർക്കാരിന് തിരിച്ചു നൽകുന്നുണ്ട്. കോവിഡിന് മുന്നിൽ സർക്കാർ വരച്ചിട്ട ലക്ഷ്മണരേഖകൾ മറികടക്കാൻ അധികമാരും തുനിഞ്ഞില്ലെന്നത് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വലിയ പിന്തുണ. മലയാളികളെ അനുസരണശീലമുള്ളവരായി വീട്ടിലിരുത്തിയതിന് പിന്നിൽ നമ്മുടെ പോലീസ്, ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണം, റവന്യൂ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും നിതാന്ത ജാഗ്രതയും കാര്യക്ഷമമായ പ്രവർത്തനവുമാണെന്നതും വിസ്മരിച്ചുകൂടാ. അതിൽ തന്നെ എടുത്തു പറയേണ്ട വിഭാഗം പോലീസ് സേനയാണ്. കൊടും ചൂടിൽ തണലേകാൻ കുടയോ ദാഹമകറ്റാൻ ആവശ്യത്തിന് കുടിവെള്ളമോ പോലും ഇല്ലാതെയാണ് നമ്മുടെ 60,000-ത്തിലധികം പോലീസുകാർ ആദ്യം നിരത്തിലിറങ്ങിയത്. മറ്റുള്ളവരൊക്കെ ഓഫീസുകളിൽ ഇരുന്ന് കോവിഡ് പ്രതിരോധത്തിൽ ഏർപ്പെടുമ്പോഴും പോലീസുകാരുടെ സേവനം ചുട്ടുപഴുത്ത ടാർ റോഡുകളിലായിരുന്നു. പോലീസുകാരുടെ ഇത്തരം ക്ഷേമകാര്യങ്ങൾ പിന്നീടാണ് പരിഗണിക്കപ്പെട്ടത്. നമുക്കായി നിരന്തരം ഡോക്ടർമാർ, നഴ്സിംഗ് സ്റ്റാഫ്, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, ശുചീകരണ വിഭാഗം തുടങ്ങി 100-ണക്കിന് ജീവനക്കാർ സ്വന്തം വീടും കുടുംബവും ഉപേക്ഷിച്ച് ആശുപത്രികളിൽ താമസിച്ച് സേവനമനുഷ്ഠിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, അഗ്നിസുരക്ഷാ സേന, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആംബുലൻസ് സർവീസുകൾ, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും വിലമതിക്കാനാവാത്ത സേവനവും ഈ രക്ഷാദൌത്യത്തിന് കരുത്തേകുന്നു. വൈറസിന്റെ സഞ്ചാരപഥവും അതിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളുമെല്ലാം യഥാസമയം നിരീക്ഷിച്ച് ജനങ്ങളിൽ എത്തിക്കുന്നതിന് രാപ്പകൽ അധ്വാനിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ സേവനവും എടുത്തു പറയേണ്ടതാണ്. അതേസമയം രാജ്യം ഒരു മഹാവിപത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടിക്കൊണ്ടിരിക്കുമ്പോഴും ചില കോണുകളിൽ നിന്നുണ്ടായ അപസ്വരങ്ങൾ പരാമർശിക്കാതിരിക്കാനാവില്ല. ഓരോ പൌരനും ഭരണകൂടത്തിനൊപ്പം ജാഗ്രതയോടെ നിലകൊള്ളേണ്ട സമയത്ത് പൌരാവകാശത്തിന്റെ പേരിൽ മതപരമായ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ച് മനഃപൂർവ്വം കുഴപ്പങ്ങളുണ്ടാക്കാൻ വരെ ശ്രമമുണ്ടായി. ഇതുമൂലം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റി. ഇത്രയധികം ജനസംഖ്യയും സാംസ്കാരിക വൈവിധ്യങ്ങളുമുള്ള ഭാരതത്തിൽ ജനങ്ങളെ ഒറ്റക്കെട്ടായി നയിക്കുക എന്നത് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ. ഇത്തരമൊരു സാഹചര്യത്തിൽ ചില വ്യക്തി സ്വാതന്ത്ര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ത്യജിക്കാൻ ജനങ്ങളും സന്നദ്ധരാവണം. യഥാർത്ഥ സ്വാതന്ത്ര്യം നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ഇതുവരെയുള്ള സ്ഥിതിഗതികൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ കേരളത്തിലും അനവസരത്തിലുള്ള ചില മുറുമുറുപ്പുകൾ പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടായത് ദൌർഭാഗ്യകരമായി പോയി. സാലറി ചലഞ്ചിൽ സർക്കാർ ജീവനക്കാരുടെ പരിപൂർണ പങ്കാളി പങ്കാളിത്തമാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാഗവും ജീവനക്കാരുടെ ശമ്പളത്തിനു വേണ്ടി വിനിയോഗിക്കുന്ന നാടിന് അടിയന്തര ഘട്ടങ്ങളിൽ സാലറി ചലഞ്ച് പോലുള്ള നടപടികൾ അനിവാര്യമാകും. അതിനോട് സഹകരിക്കുന്നതിന് പകരം സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് കത്തിച്ച അധ്യാപകരുടെ നടപടി അപലപനീയമാണ്. പൊതുസേവകർ എന്ന നിലയിൽ അധ്യാപകരും സമൂഹത്തിന്റെ ഭാഗമാണ്. അറിവും തിരിച്ചറിവും ഉള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ കടപ്പെട്ടവരാണ് തങ്ങളെന്ന ബോധ്യം അധ്യാപകർക്ക് നഷ്ടപ്പെട്ടുകൂടാ. നിർദ്ദിഷ്ട ലോക്ഡൌൺ കാലം അവസാനിച്ചാലും ലോകം പൂർണ്ണമായും കോവിഡ് മുക്തമാകും വരെ നാം ഓരോരുത്തരും സ്വന്തം നിലയിൽ കടുത്ത ജാഗ്രത പുലർത്തേണ്ടതുണ്ട്.